السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، صفدر قلك الإمام بن رجب الحنبلي رحمه الله أدهم الأربعون النووية ينا كتاب دقودة ريقة بروتية حديث غرانا نمال بروتشور ندد നാൽപ്പത്തി ആറാമത്തെ ഹദീസാണ് ഇന്ന് പഠിക്കുന്നത്. അൻ അബി ബുർദത അൻ അബീഹി അബി മൂസ അശ്അരി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസഹു ഇലൽ യമൻ ഫസഅലഹു അൻ അശ്രബതിൻ തുസ്നഉ ബിഹ ഫഖാല മാഹി ഖാല അൽ ബിത്ഉ വൽ മിസ്റു ഫഖീല ലി അബി ബുർദ വമൽ ബിത്ഉ ഖാല നബീദുൽ അസൽ والمزر نبيذ الشعير فقال صلى الله عليه وسلم كل مسكر حرام. امام البخاري رحمه الله ادهتنا صحيح الدرس الله حديثا عن ابو برده رحمه الله ان تابعي ادهتنا بدوايا انا صحابي ابو موسى الاشعري رضي الله عنه لنا ادركنا ابو موسى الاشعري رضي الله عنه وانا റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ മൂസ അശ്അരി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്നാണ്. അബൂ മൂസ എന്നത് കുനിയത്താണ്. അശ്അരി അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് ചേർത്തി വിളിക്കപ്പെടുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്നാണ് പേര്. അന്ന നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബഅസഹു ഇലാ അൽ യമൻ. അബൂ മൂസയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് മുആദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയച്ചത്. മുആദിനെ അയച്ചതിൻ്റെ കൂടെയാണ് അബൂ മൂസ അശ്അരിയെ അയച്ചത്. എന്നിട്ട് രണ്ടുപേരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം പ്രസിദ്ധമാണല്ലോ. ബഷിറ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വല തുനഫിറ, നിങ്ങൾ വെറുപ്പിക്കരുത്. വയസ്സിറ വല തുഅസ്സിറ, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക, പ്രയാസമുണ്ടാക്കരുത് എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രണ്ട് സഹാബിമാർക്ക് കൊടുത്ത ഉപദേശങ്ങൾ പ്രസിദ്ധമാണ്. യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ഫസഅലഹു അൻ അശ്രബതിൻ തുസ്നഉ ബിഹ. അബൂ മൂസ മുമ്പ് തന്നെ യമനിൽ ഉണ്ടായിരുന്ന ആളാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു യമനിലുള്ള ചില പാനീയങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല മാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്താണത്. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ ബിത്ഉ വൽ മിസ്റു. അൽ ബിത്ഉ വൽ മിസ്റു, രണ്ട് പാനീയങ്ങളുടെ പേര്. ഒന്ന് അൽ ബിത്ഉ, രണ്ടാമത്തേത് അൽ മിസ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ബുർദ റളിയല്ലാഹു അൻഹുവിനോട് അപ്പോൾ ചോദിച്ചു, ഹദീസ് കേട്ട ആൾ ചോദിച്ചു, ഒമ്മൽ ബിച്ച, എന്താണ് ബിച്ച എന്ന പാനീയം? ഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബീദുൽ അസൽ, തേൻ അത് സൂക്ഷിച്ചു വെച്ച് ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് ബിച്ച എന്നുപേരുള്ള പാനീയം. വൽ മിസ്റു നബീദു ഷൈർ, മിസർ എന്ന് പറയുന്നത് ഷൈർ അഥവാ ബാർലി, അത് സൂക്ഷിച്ചു വെച്ച് അത് വെള്ളത്തിലിട്ട് വെച്ച് പഴകിയാൽ ഉണ്ടാകുന്ന പാനീയത്തിന്റെ പേരാണ്. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ബിത്അനെയും മിസറിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. കുല്ലു മുസ്കിരിൻ ഹറാം, ഈ ചോദിച്ച പാനീയമാകട്ടെ മറ്റുള്ള ഏത് പാനീയമാകട്ടെ, അതിനെല്ലാം ഉൾക്കൊള്ളുന്ന, അതിന്റെ എല്ലാം വിധി ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. ഇതാണ് ഹദീസ്. നോക്കൂ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പാനീയങ്ങളെക്കുറിച്ച് അതിനെല്ലാം ഉൾക്കൊള്ളുന്ന വിധി ഈ ജാമിഅായ ഈ ആശയസമ്പുഷ്ടമായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. എല്ലാരെ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. അബുൽ ജുവൈരിയ എന്നു പേരുള്ള ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു ബാദിഖ് എന്നു പേരുള്ള ഒരു പാനീയത്തെക്കുറിച്ച്. അബാദിഖ് എന്ന പാനീയത്തിന്റെ പ്രത്യേകത അത് ലഹരി ഉണ്ടാക്കുന്ന ഒരു പാനീയമായിരുന്നു. പക്ഷേ അവരതിനെ വേറെ പേരിട്ട് വിളിച്ചു. ഫഖാൽ, അപ്പോൾ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സബഖ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബാദിഖ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിഖിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ബാദിഖ് എന്ന് പറയുന്ന പാനീയം ഇല്ല, അങ്ങനൊരു പാനീയം ഇല്ല. പക്ഷേ ഇബ്നു അബ്ബാസ് പറയുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇബ്നു അബ്ബാസ് തന്നെ പറയുന്നു ഫമാ അസ്കറ ഫഹുവ ഹറാം, എന്താണോ ലഹരി ഉണ്ടാക്കുന്നത് അത് ഹറാമാകുന്നു. അപ്പൊ ഈ ചോദിച്ച ആൾ അദ്ദേഹം പറഞ്ഞു അഷറാബുൽ ഹലാലു തയ്യിബ്, ഈ ബാദിഖ് എന്ന് പറയുന്നത് തയ്യിബായ നല്ല അതുപോലെ ഹലാലായ ഒരു പാനീയമാണല്ലോ, ആ നിലക്കാണ് ആളുകൾ അത് കുടിക്കുന്നത്. قال ابو ابن عباس رضي الله عنه برنو ليس بعد الحلال الطيب الا الحرام الخبيث. طيب ആയ ഹലാൽ കഴിഞ്ഞാൽ ഖബീസ് ആയ ഹറാമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ അത് ആ പേരിട്ട് വിളിച്ചാലും യഥാർത്ഥത്തിൽ അത് ഖബീസ് ആയ വൃത്തികെട്ട ഹറാം തന്നെയാണ്. കാരണം അവർ ഖംറിന് വേറൊരു പേരിട്ടതാണ്, കള്ളിനൊരു പേരിട്ട് അതിനെ അതല്ലാത്തതാക്കി മാറ്റാൻ നോക്കിയതാണ്. അങ്ങനെയുള്ള പേരുകൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾ പുറമേക്ക് പറയുന്ന എന്തെങ്കിലും അവർ പുതുതായിട്ട പേരിനോ അല്ല യഥാർത്ഥത്തിൽ പരിഗണന. ദീനിൽ പരിഗണിക്കുക അതിന്റെ കാര്യമാണ്. ഇപ്പൊ പലിശക്ക് ആളുകൾ വേറെ പേരിട്ടാൽ ലാഭമെന്നോ മറ്റോ പലിശക്ക് പേരിട്ടാൽ പലിശ അല്ലാതാവുകയില്ല, അതിന്റെ ആശയമാണ് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അത് വ്യക്തമായിരിക്കുന്നു. കുല്ലു മുസ്കിരിൻ ഹറാം ഫമാ അസ്കറ ഫഹുവ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം, ഒരു വസ്തു അത് കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാകും. ഒരു പാനീയം അത് കുറച്ച് കഴിച്ചാൽ ലഹരി ഉണ്ടാവുകയില്ല, പക്ഷെ അത് കൂടിയ അളവിൽ കഴിച്ചാൽ ലഹരി ഉണ്ടാകുമെങ്കിൽ അതിന്റെ കുറച്ചും ഹറാമാണ്. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം എന്നാൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പാത്രങ്ങളിൽ ഇങ്ങനെ പാനീയങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. ചില പാത്രങ്ങൾ, ചില കട്ടിയുള്ള പാത്രങ്ങൾ. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? അതിൽ ഉള്ള അതിൽ ഒഴിച്ചു വെച്ച നബീദ്, നബീദ് എന്ന് പറഞ്ഞാൽ ആ വാക്കുണ്ടായത് തന്നെ നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാനാണ്, അഥവാ അതിൽ മുന്തിരിച്ചാറ് അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന്റെ ചാറ് പോലെ ഉള്ളത് അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെച്ച് അത് പിന്നെ ഒരു മൂലയിലേക്ക് വെക്കും, ദിവസങ്ങൾ കഴിയും, എന്നിട്ടാണ് കുടിക്കുക. അപ്പൊ ചില പാത്രങ്ങളുണ്ട്, കട്ടിയുള്ള ചില പാത്രങ്ങൾ, അതിൽ ഈ വസ്തുക്കൾ ഇട്ടുവെച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇത് ലഹരി ഉണ്ടാക്കുന്നതായി മാറും. സംഗതി ലഹരിയായി മാറി, പക്ഷേ ഇതിന്റെ പുറത്ത് അതൊരു മാറ്റവും കാണുകയില്ല, അത്രയും കട്ടിയുള്ള പാത്രമാണ്. എന്നാൽ വേറെ ചില പാത്രങ്ങളുണ്ട്, അത് ഉള്ളിലുള്ളത് ലഹരിയാകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തതിന്റെ അടയാളം കാണാം, പാത്രത്തിന്റെ പുറത്ത് തന്നെ അതിന്റെ മാറ്റം കാണും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇങ്ങനെ കട്ടിയുള്ള ചില പാത്രങ്ങൾ പേരെടുത്ത് ദുബ്ബ, ഹന്തം എന്ന് തുടങ്ങിയ പാത്രങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അതിൽ ഇങ്ങനെ ഈ പാനീയങ്ങൾ സൂക്ഷിക്കുന്നത് വിലക്കുകയുണ്ടായി. എന്തുകൊണ്ടാണത്? കാരണം ജാഹിലിയ സമൂഹം എന്നത് ഈ മദ്യത്തിന്റെ അതിന്റെ ആസക്തിയിൽ അറിയപ്പെട്ട ആളുകളാണ്. കുടിക്കുക എന്നുള്ളത് അവിടെ കള്ളുഷാപ്പുകൾ വ്യാപകമായി, കള്ളുടിക്കാനുള്ള കേന്ദ്രങ്ങൾ ധാരാളമായി വ്യാപകമായി ഉണ്ടായിരുന്നു. അറബ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ജസീറത്തുൽ അറബിൽ മദ്യം അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയായിരുന്നു. എത്രത്തോളം വന്നാൽ എന്നെ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ താഴെ കുഴിച്ചിടണം എന്ന് പറഞ്ഞ ആളുകൾ വരണ്ടായിരുന്നു ഞാൻ ഊറ്റി കുടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മദ്യത്തോട് ആസക്തി ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ആദ്യം തന്നെ വിലക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് മദ്യം അള്ളാഹു ഹറാമാക്കിയിട്ടില്ല, ഇസ്ലാമിൽ ഹറാമാക്കിയിട്ടില്ലായിരുന്നു. അവരിൽ പലരും മദ്യം കുടിക്കുകയും അത് വിൽക്കുകയും അതൊഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദ്യം എങ്ങാനും മദ്യം നിരോധിച്ചിരുന്നുവെങ്കിൽ അവരിൽ ഒരാളും കള്ളൊഴിവാക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ വിശ്വാസം ഉറപ്പിച്ചു, അള്ളാഹുവിലും പരലോകത്തിലും ഉള്ള അവരുടെ വിശ്വാസം. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അത്രയും ശക്തമായ ഈമാനുള്ള അവസ്ഥയിലേക്ക് അവരെത്തിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടം ഘട്ടമായാണ് ഇത് വിലക്കിയത്. ആദ്യം പറഞ്ഞു, ലാ തഖ്റബു സ്സലാത്ത വഅന്തും സുകാറ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് ലഹരിയിലായിക്കൊണ്ട് വരരുത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവോളം നിങ്ങൾ ലഹരി ബാധിച്ചവരായി നിസ്കാരത്തിന് വരരുത്. അവിടെ തന്നെ നോക്കൂ, ആ നിസ്കാരത്തിന്റെ സമയവും അതിനോടടുത്ത സമയവും അവർക്ക് കുടിക്കാൻ പറ്റാതെയായി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു رجس من عمل الشيطان فاجتنبوه لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاه فهل انتم منتهون എന്ന ആയത്തുകൾ അവതരിപ്പിച്ചതോടെ മദ്യം പൂർണ്ണമായി വിലക്കപ്പെട്ടു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ യാതൊരു മറുത്തുള്ള ചോദ്യവും ചോദിക്കാതെ, ഇപ്പോ ഒഴിച്ചുവെച്ചത് എന്ത് ചെയ്യും, ഈ വാങ്ങിയത് വിറ്റു തീർക്കട്ടെ അല്ലെ, ചെത്തു തൊഴിലാളികൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചോദ്യമൊന്നും അവർ ചോദിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ അവരുടെ മറുപടി സമയന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നാൽ അവർ വായിലുള്ളത് തുപ്പിക്കളയുകയും അതുപോലെ മദ്യത്തിന്റെ മദ്യം സൂക്ഷിച്ചു വച്ച വലിയ പാത്രങ്ങൾ അത് ഉടച്ചു കളയുകയും അങ്ങനെ മദീനയുടെ തെരുവോരങ്ങളിൽ മദീനയിലെ വഴികളിലൂടെ മദ്യം ഒഴുകിയെന്നുമെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് പടിപടിയായി വിരോധിച്ചു, കടുത്ത ശിക്ഷ അതിന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക എന്നത് തന്നെ വിലക്കിയിരുന്നു. إمام مسلم في صحيح الكلام عن بريدة بن الحصيب قال رسول الله صلى الله عليه وسلم بريدة بن الحصيب الأسلمي رضي الله عنه دركنو نبي صلى الله عليه وسلم بارني لكنو نهيتكم عن زيارة القبور فزوروها قبر زيارة جيند نيان نيان روڑو ولكيرنو فزوروها نيان رد سندر شي چولو سلام العادي قالت قبر قل زيارة جيند വിലക്കിയിരുന്നു. എന്തുകൊണ്ടാണത്? കാരണം ഷിർക്ക് ആരംഭിച്ചത് അവിടെ നിന്നാണ്. പണ്ടുകാലം മുതൽ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ജനത ആരാധിച്ചിരുന്ന അവരുടെ അഞ്ച് ഇലാഹുകൾ, വദ്ദ്, സുവാ, യബൂസ്, യഊഖ്, നസർ, അവർ ആരായിരുന്നു? അസ്മാഉ റിജാൽ സാലിഹീന മിൻ ഖൗമി നൂഹ്. സഹാബത്ത് വിശദീകരിച്ചത് കാണാം, നൂഹ് നബിയുടെ സമുദായത്തിൽ കഴിഞ്ഞിരുന്ന സാലിഹുകളായ ആളുകളായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ഖബറിങ്കലാണ് ഇയാളുകൾ അവരുടെ രൂപമുണ്ടാക്കി വെച്ചത്. അവിടെയാണ് സാലിഹീങ്ങളെ അവരുടെ കാര്യത്തിൽ അതിരുവിട്ടതാണ് ദുനിയാവിൽ ആദ്യം ആദ്യത്തെ ഷിർക്ക് ആരംഭിച്ചത് തന്നെ അവിടെ നിന്നാണ്. അതുകൊണ്ട് ഷിർക്കിൽ മുങ്ങിക്കുളിച്ചിരുന്ന, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക എന്ന കാര്യത്തിൽ ആണ്ട് കടന്നിരുന്ന കൗമിനെ അവർ ഇസ്ലാമിലേക്ക് എത്തിയ ആദ്യകാലത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് തന്നെ വിലക്കി. കാരണം വീണ്ടും ഈ ഷിർക്കിന്റെ പുക അവർക്ക് ഏൽക്കാതിരിക്കുകയാണ്, ഷിർക്കിന്റെ സ്വാധീനം അവരിലേക്ക് വീണ്ടും അരിച്ചു വരാതിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് കാരണം അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്, ഷിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ വഅൻ യുഖാദ അലൈഹി വഅൻ യുബ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ കെട്ടിപ്പോക്കുന്നതും അതിന്മേലിരിക്കുന്നതും അതിന്മേൽ കുമ്മായമിടുന്നതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. സഹീഹ് മുസ്ലിം ഹദീസാണ്. തൊട്ടടുത്ത ഹദീസ് നമുക്ക് കാണാം, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോൾ അബുൽ ഹയ്യാജിനെ വിളിച്ചു പറയുന്നു, അലാ അബഅസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്ത വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത. അലി ഇബ്നു അബീ താലിബ് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ സൈന്യാധിപനായ അബുൽ ഹയ്യാജിനെ വിളിച്ചു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ താങ്കളെ നിയോഗിക്കട്ടെയോ? എന്തിനാണ്? പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ബിംബവും തച്ചുടക്കാതെ വിടരുത്. വലാ ഖബ്റ മുശ്രിഫൻ, പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടരുത്. ബിംബങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചേർത്ത് പറഞ്ഞത്. കാരണം ഖബറിനെ ഒരാൾ ഇബാദത്ത് ചെയ്താൽ അത് ബിംബാരാധനക്ക് തുല്യമാണ്, ഖബറിനെ ബിംബമാക്കലായി അത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ എന്താണ്? അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്, അള്ളാഹു എന്റെ ഖബറിനെ നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അബ്ദുൽ ഖയ്യിം പറഞ്ഞത് കാണാം, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു വഅഹാതഹു ബിസലാസതിൽ ജുദ്രാനി. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ദുആ സ്വീകരിച്ചു, മൂന്ന് ചുമരുകൾ കൊണ്ട് അള്ളാഹു അത് മറച്ചു കളഞ്ഞു. ഒരാൾക്കും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. അതിനു പുറമേക്ക് ചുമരും, അതിനു പുറമെ ചുമരും, അതിനു പുറമെ ചുമരും, അതിനു പുറമെ വീണ്ടും തടസ്സവുമെല്ലാം ഉണ്ട്. ഒരു കോപ്രായവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്ങൽ ചെയ്യാൻ ആർക്കും സാധ്യമല്ലാത്ത രൂപത്തിൽ അത് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, ലാ തജഅലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. എന്താണ് ഈദ് എന്ന് പറഞ്ഞാൽ? ഈദ് എന്നാൽ ഒരു നിശ്ചിത സമയം വെച്ച് വീണ്ടും വീണ്ടും ഒരു സ്ഥലത്തേക്ക് ചെല്ലുക, വർഷാവർഷം ഒരു സ്ഥലത്ത് കൂടിച്ചേരുക, അല്ലെങ്കിൽ വർഷാവർഷം ഒരു ദിവസം ആഘോഷിക്കുക, ഇതിനെല്ലാം ഈദ് എന്ന് പറയും. അങ്ങനെ ചെയ്യരുത് എന്നാൽ നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് അതുപോലെ താബിഈങ്ങൾ ഇവരുടെ എല്ലാം ചരിത്രത്തിൽ അവർ ഇക്കാര്യം സൂക്ഷിച്ചതായി കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്. അദ്ദേഹം മദീനയിൽ മസ്ജിദിൽ ചെല്ലും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുകയില്ല. യാത്ര കഴിഞ്ഞോ മറ്റോ വന്നാൽ മാത്രം ഖബറിന്റെ അടുത്തേക്ക് ചെല്ലും, എന്നിട്ട് സലാം പറയും. അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ അബതാ. അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയും, അബൂബക്കറിന് സലാം പറയും, തന്റെ പിതാവായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം പറയും. സലാം എന്നത് അങ്ങോട്ടുള്ള ദുആണ്. സലാം എന്നത് ഒരാൾക്ക് നാം ചെയ്യുന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ. പിന്നെങ്ങനെയാണ് നാം ആർക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ മനുഷ്യനോട് തന്നെ പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ശക്തമായി വിലക്കുകയുണ്ടായി. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് വരെ അതിശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ കെട്ടിപ്പൊക്കുക എന്നതിന് വിലക്കുകയുണ്ടായി. അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർ ഖബറിങ്ങൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് ശപിക്കപ്പെട്ടവർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖബറാളിയെ വിളിച്ചു തേടുന്നവൻ, ഖബറാളിയെ ഇബാദത്ത് ചെയ്യുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന കാര്യമാണ് എന്ത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്? കാരണം ഖബർ അതിനുള്ള സ്ഥലമല്ല. നിങ്ങളെ വീടുകൾ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ നിസ്കാരം വേണം, ഖുർആൻ പാരായണം വേണം, വീട് ഖബറാക്കരുത്. ഖബറിങ്ങൽ ഇതില്ല, ഖബറിങ്ങൽ ഇത് രണ്ടും ഇല്ല, ഖബറിങ്ങൽ ഇത് രണ്ടുമില്ല. ഖബറിങ്ങൽ ആകെ നിസ്കാരമുള്ളത് എപ്പോൾ മാത്രമാണ്? അത് മയ്യിത്ത് നിസ്കാരം നഷ്ടമായ ആൾക്ക് ഖബറിന്റെ അരികിൽ വന്ന് നിസ്കരിക്കാം. എങ്ങനത്തെ നിസ്കാരമാണത്? അതിൽ റുഖുഉമില്ല, സുജൂദുമില്ല. നോക്കൂ, ആ നിസ്കാരത്തിൽ എന്തില്ല? റുഖുഉമില്ല, സുജൂദുമില്ല. അവിടെ മസ്ജിദ് ആക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ. അവിടെ മസ്ജിദ് അപ്പോഴും ആകുന്നില്ല, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിരിക്കുന്നു. അത് സഹോദരങ്ങളെ, ഈ ഉമ്മത്തിന്റെ നാശം, അവരുടെ എല്ലാ അധപ്പതനത്തിനും കാരണം യഥാർത്ഥത്തിൽ ഈ പൊങ്ങി നിൽക്കുന്ന ഖബറുകളാണ്. ആ ഖബറുകളും അതിൽ കിടക്കുന്ന ആളുകളോടുള്ള മുസ്ലിമീങ്ങളുടെ ഈ ഹൃദയം അവരിൽ അവലംബിച്ച അവസ്ഥയും മാറ്റിയാലല്ലാതെ ഈ ഉമ്മത്തിന് മോചനം ലഭിക്കുകയില്ല, അവർക്ക് പ്രതാപം തിരിച്ചു ലഭിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഉമ്മത്തിൽ ഈ ബിദഅത്തിൽ, അതുപോലെ ഈ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു സന്മാർഗം നൽകുമാറാകട്ടെ. അല്ലാഹു അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു നടത്തുമാറാകട്ടെ. നമ്മേവരെയും അല്ലാഹു അവന്റെ ദീനിൽ ജീവിക്കാനും അതിലായി മരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖബർ സിയാറത്ത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിരുന്നു, ഫസൂറുഹ, നിങ്ങൾ സന്ദർശിച്ചോളൂ. മറ്റൊരു റിവായത്തിൽ അതിന്റെ കാരണം, അതിന്റെ അതുകൊണ്ടുള്ള ഉപകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഫൈന്നഹ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മപ്പെടുത്തി തരും, ആഖിറത്ത് ഓർമ്മപ്പെടുത്തി തരും. അതിനാണ് ഖബർ സിയാറത്ത്. വനഹൈതുക്കും അൻ ലുഹൂമിൽ അദാഹി ഫൗക സലാസൻ. അതുപോലെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ മറ്റൊരു കാര്യമാണ് ഉദ്ഹയ്യത്തിന്റെ മാംസം. ആരും മൂന്ന് ദിവസത്തിലധികം സ്വന്തം സൂക്ഷിച്ചു വെക്കരുത്, അതിനു മുമ്പ് കഴിച്ചു തീർത്തേക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അല്ലാത്തത് ആളുകൾക്ക് കൊടുക്കണം. ആ കാലത്ത് ദാരിദ്ര്യം, ഭക്ഷണമില്ലാത്ത അവസ്ഥ കൂടുതലായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മൂന്ന് ദിവസത്തിലധികം ആരും തന്നെ ഇത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടുന്ന് പറയുകയാണ് ഫംസികൂമാ ബദാലക്കും, നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ. വനഹൈതുക്കും അനിൽ നബീദി ഇല്ലാ ഫീ സിഖാഇൻ, ഒരു പാത്രത്തിലല്ലാതെ മറ്റു ചില പാത്രങ്ങളിൽ നബീദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഇങ്ങനെ ഈത്തപ്പഴം കൊണ്ടും മുന്തിരി കൊണ്ടുമൊക്കെ ഉണ്ടാക്കുന്ന ചാറുകൾ, അത് സൂക്ഷിച്ചു വെക്കുന്നത് ഞാൻ വിലക്കിയിരുന്നു. കാരണം എന്താ? ഈ മദ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഉടനെയുള്ള കാലമാണത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഷ്റബു ഫിൽ അസ്ഖിയതി കുല്ലിഹ, എന്നാൽ ഇനി നിങ്ങൾ എല്ലാ പാത്രത്തിലും സൂക്ഷിച്ചു വെക്കുകയും കുടിക്കുകയും ചെയ്തോളൂ, പക്ഷേ വലാ തഷ്റബു മുസ്കിറാ, ലഹരി ഉണ്ടാക്കുന്നത് കുടിക്കരുത്. ഏത് പാത്രത്തിലും വെച്ചോളൂ, പക്ഷേ ലഹരി ഉണ്ടാകുമെങ്കിൽ കഴിക്കാൻ പാടില്ല. ആദ്യകാലത്ത് ആ വഴി തന്നെ അടച്ചു കളയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിയുള്ള പാത്രത്തിൽ അത് സൂക്ഷിച്ചു വെക്കുന്നത് തന്നെ വിലക്കി. ഈ ഹദീസിൽ നോക്കൂ, മൂന്ന് കാര്യങ്ങൾ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതും പിന്നെ ആ നിയമം ദുർബലപ്പെടുത്തിയതും അവിടുന്ന് അറിയിച്ചു. മൂന്ന് നാസിഖും മൻസൂഖും ഈ ഹദീസിലുണ്ട്. മുമ്പ് അള്ളാഹു നിശ്ചയിച്ച നിയമവും പിന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച നിയമവും, അത് ജനങ്ങളുടെ അവരുടെ ശരീര അവസ്ഥക്കും അതിൽ അവരുടെ മാനസിക നിലക്കുമൊക്കെ അനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കാലാകാലങ്ങളിൽ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പൂർത്തിയാക്കിയ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് മുഴുവൻ ഉള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വളരെ മഹത്തായ പാഠമാണ് എന്ത്? ലഹരി ഉണ്ടാക്കുന്ന ഏത് കാര്യവും യഥാർത്ഥത്തിൽ അത് ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും, അത് ദ്രാവക രൂപത്തിലാകട്ടെ, അല്ല കട്ടിയുള്ള ഖര രൂപത്തിലാകട്ടെ, ഏത് രൂപത്തിലാകട്ടെ, ലഹരി ഉണ്ടാക്കുന്ന ഒന്നും തന്നെ ഒരു മുസ്ലിമിന് കഴിക്കാനോ അത് കച്ചവടം ചെയ്യാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത്, ഈ കാലത്ത് നമ്മൾ ഒരുപാട് മോശമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേറ്റം വേദനിപ്പിക്കുന്ന, ഈമാനുള്ള, ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആർക്കും വലിയ പ്രയാസം തോന്നുന്ന, അവർക്ക് അവരുടെ മക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചുമൊക്കെ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ, മദ്യം മാത്രമല്ല പല രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ. കള്ളു കുടിച്ചു വന്നവനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മണക്കുന്നുണ്ടാവും, ആളാടുന്നുണ്ടാവും. പക്ഷെ ഇത് പലതും, ഈ മയക്കുമരുന്നുകൾ പലതും, ഇത് രാവിനടിയിൽ വെച്ചും ഇത് വേറെ പല രൂപത്തിലും ഇതുപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല അത്രേ. നമ്മൾ അടുത്തു വന്നിരിക്കുന്നുണ്ടാവും, ശിവൻ വേറെ ലോകത്തായിരിക്കും. കുറെ കാലം കഴിഞ്ഞിട്ടാണ് പലർക്കും മനസ്സിലാക്കുന്നത് ഇവൻ ഇതിനടിമയായിരുന്നു, മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നെല്ലാം. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ അത് പ്രധാനമായും ഈ ദീൻ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് അഖിൽ, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മദ്യം ഇസ്ലാമിൽ ശക്തമായി വിലക്കപ്പെട്ടത്. അത് കുടിച്ചവന് ഇസ്ലാമിക ശരീഅത്തിൽ അടിശിക്ഷയുള്ളത്, അതിന്റെ കച്ചവടമോ അല്ലെങ്കിൽ അത് വഹിച്ചു കൊണ്ടുപോകലോ അതുമായി ബന്ധപ്പെട്ട എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ ദീനും അവന്റെ സമ്പത്തും അവന്റെ രക്തവും അവന്റെ അഭിമാനവും എല്ലാം സംരക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദീൻ. എന്നാൽ ഈ ലഹരിയുടെ വാതിലിൽ ഒരുവൻ കടന്നാൽ അവന്റെ ദീൻ അതോടെ നശിച്ചുപോയി, അവന്റെ സ്വഭാവ ഗുണങ്ങൾ അതില്ലാതായി, അവൻ അങ്ങേയറ്റം നിന്ദ്യമായ അവസ്ഥയിൽ എത്തിച്ചേരും. അള്ളാഹുവിന്റെ ശത്രുക്കളുടെ, ഈ ദീനിന്റെ ശത്രുക്കളുടെ ആയുധമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി. കാരണം നമ്മുടെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ, ഒരു കൗമിനെ നശിപ്പിക്കാൻ അവരിൽ ലഹരി പടർത്തിയാൽ അത് തന്നെ മതി, വേറൊന്നും വേണ്ടല്ല. അവരോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അവരിൽ ലഹരി പടർന്നു പിടിച്ചാൽ അവർ നശിച്ചു. ചിന്ത നശിപ്പിക്കും, സ്വഭാവം നശിപ്പിക്കും, മര്യാദ നശിപ്പിക്കും, ദീൻ നശിപ്പിക്കും, മൂല്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നശിപ്പിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് ശക്തമായ രൂപത്തിൽ വിലക്കിയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യം, അതുപോലെ മൈസിർ എന്താണ്? ചൂതാട്ടം. മൈസിർ എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതുപോലെ വൽ അൻസാബ്, പ്രതിഷ്ഠകൾ, മുശ്രിക്കുകളുടെ പ്രതിഷ്ഠകൾ. അതുപോലെ വൽ അസ്ലാം, അവരുടെ പ്രശ്നക്കോലുകൾ, ഭാഗ്യം നോക്കാനുള്ള കോലുകൾ, ഇതെല്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾ അത് ഉപേക്ഷിക്കുക. انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر. മദ്യവും ചൂതാട്ടവും കൊണ്ട് നിങ്ങൾക്കിടയിൽ ശത്രുതയും അതുപോലെ വിദ്വേഷവും ഇളക്കിവിടാനാണ് പിശാജ് ഉദ്ദേശിക്കുന്നത്. വയസുദ്ദക്കും അൻദിക്രില്ലാഹി വഅനിസ്സലാ, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ ഇതൊഴിവാക്കാൻ, ഇതിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു മദ്യത്തെ, ലഹരിയെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് എന്തിന്റെ കൂടെയാണ്? ബിംബങ്ങളുടെ, മുശരിക്കളുടെ പ്രതിഷ്ഠകളുടെ കൂടെ, അവരുടെ അസ്ലാമിന്റെ കൂടെ, പ്രശ്നക്കോലുകളുടെ കൂടെ, ഭാഗ്യപരീക്ഷണത്തിന് അവർ എടുക്കുന്ന കോലുകൾ. ഇങ്ങനെ ഷിർക്കുമായി ബന്ധപ്പെട്ട, അവരുടെ ബിംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടാണ് അല്ലാഹു ഇതിനെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ലഖിയല്ലാഹ വഹുവ മുദ്മിനു ഖംരിൻ ലഖിയഹു കആബിദി വഥനിൻ. അല്ലാഹുവിനെ നാളെ ഒരുവൻ കണ്ടുമുട്ടുന്നത് കുടിയനായിട്ടാണെങ്കിൽ, കുടിക്കുന്നവനായിട്ടാണ്, മദ്യപാനിയായിട്ടാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവനായിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ, അങ്ങനെയാണ് അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, അവൻ റബ്ബിനെ കണ്ടുമുട്ടുക കആബിദി വഥനിൻ, ഒരു ബിംബത്തെ ആരാധിച്ചൊരുവനെ പോലെയാണ്. കാരണം ഇവൻ ഇതിന്റെ അടിമയായി തീർന്നിരിക്കുന്നു. അവൻ ബിംബത്തിന്റെ അടിമയാണെങ്കിൽ ഇവൻ ഇതിന്റെ അടിമയായി തീർന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ, നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക. ഫഇന്നഹ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ ഷർറിന്റെയും താക്കോലാണത് ലഹരി എന്ന് പറയുന്നത്. മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, എന്താകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറി ജനങ്ങളോട് ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത, മോശമായ കാര്യങ്ങൾക്കൊന്നും വൃത്തികേടുകൾക്കൊന്നും പോകാതെ ജീവിച്ച ഒരാളുണ്ടായിരുന്നു. അയാളെ ഒരു പെണ്ണ് വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചു. അവൾ ഈ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത നല്ല ഈ മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. അയാൾ തയ്യാറായില്ല. അങ്ങനെ ഒടുവിൽ ഇവൾ ഒരു കെണിയിൽ അയാളെ കുടുക്കി. ഇയാൾ അപമാനിക്കപ്പെടും എന്ന അവസ്ഥയിൽ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, മൂന്ന് കാര്യം, മൂന്നിലൊന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വഷളാക്കും. ആ രൂപത്തിൽ എന്തോ ഒരു കെണിയിൽ അവൾ അദ്ദേഹത്തെ പെടുത്തി. മൂന്ന് തിന്മകൾ മുന്നിൽ വെച്ചു. ഒന്നുകിൽ ഒരു കപ്പ് മദ്യം കുടിക്കുക, അല്ലെങ്കിൽ ഞാനുമായി ഈ ഹറാമായ വേഴ്ചയ്ക്ക് തയ്യാറാവുക, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ടാവുമായിരുന്നു ഇതിനെ കൊല്ലുക. മൂന്നിലൊന്ന് എന്തായാലും ചെയ്യണം. അപ്പൊ ഇദ്ദേഹം കൂട്ടത്തിൽ വീര്യം കുറഞ്ഞത് എന്ന നിലക്ക് ആ ഒരു കപ്പ് കള്ളു കുടിക്കാൻ, അതാണല്ലോ മൂന്നിൽ ദൂഷ്യം കുറഞ്ഞത്, അത് തീരുമാനിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അയാൾ ഒന്ന് കുടിച്ചു, കുടിച്ചപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടു, വീണ്ടും കുടിച്ചു, വീണ്ടും കുടിച്ചു. അവസാനം ഈ സ്ത്രീയുമായി ആ അള്ളാഹു വെറുത്തിട്ടുള്ള, അള്ളാഹു വിലക്കിയിട്ടുള്ള വ്യഭിചാരത്തിൽ ഇയാൾ ഏർപ്പെട്ടു. അതിനുശേഷം ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. നോക്ക്, എല്ലാ തിന്മയിലേക്കും ഈ മദ്യം, ലഹരി ആ മനുഷ്യനെ എത്തിച്ചുവെന്നാണ്. ഇതാണ് ലഹരിയുടെ സ്ഥിതി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈമാനും മദ്യപാനവും ഇത് രണ്ടും ഒരിക്കലും ഒരു കൽബിൽ ഒരുമിച്ച് നിൽക്കുകയില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യശ്റബു ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരുവൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. അതുപോലെ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹ വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായിട്ട് ഒരിക്കലും ഒരുവന് കള്ളുകുടിക്കാൻ സാധ്യമല്ല. നോക്കൂ, ഇത് കുടിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി ഒരുവൻ ഉപയോഗിച്ചാൽ എല്ലാ ആപത്തും സകല അപകടവും അവൻ വിളിച്ചു വരുത്തുകയാണ്. തനിക്ക് മാത്രമാണോ, സ്വന്തം കാര്യത്തിന് മാത്രമാണോ? അല്ല, സ്വന്തം കൂടെ ജീവിക്കുന്ന സ്വന്തം ഭാര്യക്ക്, അതുപോലെ മക്കൾക്ക്, ഇങ്ങനെ സ്വന്തം സമൂഹത്തിന് എല്ലാം ആപത്തുകളാണ് ഇവൻ യഥാർത്ഥത്തിൽ വരുത്തിവെക്കുക. കാരണം അള്ളാഹു പറഞ്ഞത് നോക്കൂ, പിശാജ് ഈ മദ്യത്തിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഇളക്കിവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, മദ്യപാനം അത് ശത്രുതയിലേക്ക്, ജനങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുക്കളാകുന്നതിലേക്ക് വഴി നയിക്കും. അതുപോലെ ബാക്കിയുള്ള തിന്മകൾ, മോഷണം പോലെ, പിടിച്ചുപറി, കൊലപാതകം, ഇതിലൊക്കെ ആളുകൾ എത്തുന്ന, ഇതൊക്കെ ചെയ്യാൻ പോകാൻ ധൈര്യം കിട്ടാൻ ഈ ആളുകൾ, കുറ്റവാളികൾ, അറിയപ്പെട്ട ക്രിമിനലുകൾ, ഇവർക്ക് കുടിച്ചിട്ടാണ് എത്ര ചെല്ലുക, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ചെല്ലുക എന്നത് ധാരാളം നമുക്ക് വാർത്തകളിൽ കാണാം. അതുകൊണ്ട് ഈ ലഹരിയിൽ ഒരുവൻ കാലെടുത്തു വച്ചാൽ അവൻ കുറ്റകൃത്യങ്ങളിലേക്കാണ്, നാശത്തിലേക്കാണ് യഥാർത്ഥത്തിൽ കാലെടുത്തു വെക്കുന്നത്. അതോടെ അവന്റെ ലജ്ജയില്ലാതായിത്തീരും, അവന്റെ ലൈംഗിക വിശുദ്ധി ഇല്ലാതായിത്തീരും. ഒരുവന്റെ ലജ്ജ എടുത്തു നീക്കപ്പെട്ടാൽ പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിത്ത്, നിനക്ക് ലജ്ജയില്ലേ, പിന്നെ നീ തോന്നിയത് ചെയ്തോ എന്നത് പണ്ടുപണ്ടേ നബിമാർ പറഞ്ഞ വാക്കായി ജനങ്ങൾക്ക് കിട്ടിയ ഒരു വാക്കാണ്. ലജ്ജയില്ലെങ്കിൽ പിന്നെ നീ തോന്നിയത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തവൻ പിന്നെ എന്തും ചെയ്യും. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ബാക്കി പല അനുഗ്രഹങ്ങളും ഇതുകൊണ്ട് നശിപ്പിക്കപ്പെടും. ഒരുവന്റെ സമ്പത്ത് നശിക്കും. എത്രയോ പണക്കാർ, ധാരാളം സമ്പത്തുണ്ടായിരുന്ന ആളുകൾ, നല്ല സുഖകരമായ സന്തോഷപ്രദമായ ജീവിതം നയിച്ച ആളുകൾ ഇതിനടിമപ്പെട്ട് അവസാനം അവന്റെ സമ്പത്ത് മുഴുവൻ കളഞ്ഞുകുടിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, ആരെയും ഇതിനുവേണ്ടി എന്തും ചെയ്യും. എത്ര മദ്യപാനികളാണ് അവരുടെ സ്വന്തം ഉമ്മയെ കൊന്നിട്ടുള്ളത്, സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്, മക്കളെ, ഭാര്യയെ, പെങ്ങന്മാരെ. എത്രയോ നല്ല കുടുംബങ്ങൾ, സന്തോഷത്തിനും സ്നേഹത്തിനും കഴിഞ്ഞു വന്നിരുന്ന കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായിട്ടുണ്ട്. ഈ ലഹരി അവരുടെ ഈ അവരിലൊരുവന്റെ ജീവിതത്തിൽ കടന്നു വന്നതിന്റെ ഫലമായി എത്രയോ തലാഖ്, വിവാഹമോചനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലഹരി കാരണമായി. ഒരു മനുഷ്യന്റെ ഗൈറത്ത്, അവന്റെ ധാർമ്മിക രോഷം അത് ഇല്ലാതെയാവും. ഒരുവൻ കള്ളും അതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ. എന്താണ് ഗൈറ എന്ന് പറഞ്ഞാൽ? ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണത്. ധാർമ്മിക രോഷം, തനിക്ക് കീഴിലുള്ള തന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ തന്റെ അടുത്ത ആളുകൾ, അവരെന്തെങ്കിലും വൃത്തികേടിലേക്ക് നീങ്ങുക, തന്റെ പെങ്ങളോ അല്ലെങ്കിൽ തന്റെ മകളോ ഏതെങ്കിലും ഒരുത്തനുമായി മോശമായ ബന്ധത്തിൽ, പ്രേമത്തിലോ മറ്റോ ആണെന്ന് കണ്ടാൽ വലിയാദു ബില്ലാ, ഒരുവൻ അവന്റെ ഫിത്രത്ത്, അവന്റെ ശുദ്ധ പ്രകൃതി, അള്ളാഹു കൊടുത്ത പ്രകൃതി നഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് രോഷമുണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ അവൻ മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല, മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല. ഗൈറത്ത്, ധാർമ്മിക രോഷം, അത് വളരെ നല്ല കാര്യമാണ്. അറബികൾക്ക് പോലും ജാഹിലിയത്തിലെ അറബികൾക്ക് വരെ ഉണ്ടായിരുന്നു എന്നാൽ ജാഹിലിയത്തിലെ അറബികൾക്ക് വരെ അത്ഭുതകരമായ പല കഥകൾ അവരുടെ ഗൈറത്തിനെ കുറിച്ച് പറയപ്പെടാറുണ്ട്. അതിലൊരു കഥ ഇങ്ങനെയാണ്, ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ജാഹിലിയത്തിലെ അറബികൾ ചിലരുടെ ഗൈറത്ത് എന്ന് പറഞ്ഞാൽ, അവരിലൊരാൾ അവന്റെ ഭാര്യ സഞ്ചരിക്കുന്ന കുതിര ഉണ്ടല്ലോ, ഭാര്യക്ക് സഞ്ചരിക്കാനുള്ള കുതിര ഉണ്ടെങ്കിൽ അതിനവൻ ഒരിക്കലും വിൽക്കൂലാന്നാണ്, മനസ്സിലായില്ലേ? അവന്റെ പെണ്ണുങ്ങൾ കയറിയ കുതിരയാണെങ്കിൽ അവൻ അതിനെ മറ്റൊരാൾക്ക് വിൽക്കുകയില്ല, അർത്ഥളെ വേറൊരാളിരിക്കുന്ന അതിൽ അത്ര ഉണ്ടായിരുന്നു എന്നാണ് ഗൈറത്ത്. ഇതൊക്കെ സഹോദരങ്ങളെ, ഗൈറത്ത് അതിന്റെ എല്ലാ അംശവും നഷ്ടപ്പെട്ടു പോയ സമൂഹത്തിനോട് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ തന്നെ പറ്റുമെന്നറിയില്ല. കാരണം എങ്ങനെ തന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ പുറത്തു പോയാലും ആരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചാൽ, ആരുടെ ഒക്കെ കൂടെ പോയിരുന്നാലും, ആരുടെ ഒക്കെ കൂടെ യാത്ര ചെയ്താലും ഒന്നും യാതൊരു കുഴപ്പവും കാണുന്നില്ല. അതൊക്കെ പുരോഗമനത്തിന്റെ അടയാളങ്ങളായി കാണുന്ന ആണുങ്ങളെന്ന് പറയപ്പെടുന്നവരോട് ഈ ധാർമ്മിക രോഷത്തിന്റെ കഥ പറഞ്ഞാൽ അവർക്ക് എത്ര ഉൾക്കൊള്ളാൻ സാധിക്കുക, അള്ളാഹു അലം. പക്ഷേ അവരിൽ ഉണ്ടായിരുന്ന ജാഹിലിയത്തിൽ പോലും ഉണ്ടായിരുന്ന നന്മയുടെ ഒരു അംശമായിരുന്നു എന്ത്? ഈ ഗൈറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ ഗൈറത്ത് എനിക്കാണ് ഏറ്റവും അധികമുള്ളത്, അതിനേക്കാൾ ഗൈറത്തുള്ളവനാണ് അള്ളാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഐ യസ്നി അബ്ദുഹു ഔ തസ്നി അമതുഹു, തന്റെ അടിമയായൊരുവൻ വ്യഭിചരിക്കുക അല്ലെങ്കിൽ തന്റെ അടിമയായൊരു പെണ്ണ് വ്യഭിചരിക്കുക എന്നതിൽ രോഷമുള്ളവനാണ് ആര്? അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്നാൽ ഈ ഗൈറത്ത് സഹോദരങ്ങളെ, ലഹരി ഉപയോഗിക്കുന്നവന് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ലഹരി ലഭിക്കാൻ വേണ്ടി അവൻ സ്വന്തം ഉമ്മയെയും പെങ്ങന്മാരെയും പെൺമക്കളെയൊക്കെ വേണമെങ്കിൽ വിറ്റിട്ടുവാണെങ്കിൽ അവൻ ലഹരി ഉപയോഗിക്കും, വലയ്യാദു ബില്ലാ. അത്രയും മോശമായ അവസ്ഥയിലേക്ക് ഇതിനടിമപ്പെട്ടവൻ എത്തും. എന്നു മാത്രമല്ല, ഇത് കുടിക്കുക ഇത് ഉപയോഗിക്കുക എന്നതല്ലാതെ വേറൊരു ലക്ഷ്യം അവനുണ്ടാവുകയില്ല. കുറച്ചെന്തെങ്കിലും കിട്ടിയാൽ അടുത്തത് കിട്ടാൻ, പിന്നെയും അടുത്തത് കിട്ടാൻ, ഇതിനായിരിക്കും അവൻ ജീവിക്കുന്നത് തന്നെ. അവസാനം കിട്ടാതെ വന്നാൽ ആത്മഹത്യ ചെയ്യുക പോലെയുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരും. നമ്മളൊന്ന് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നുണ്ട്. കയ്യിലുള്ള പൈസ കൊടുത്ത് ഭ്രാന്ത് വിലക്ക് വാങ്ങുകയാണ്, പണം കൊടുത്ത് ഒരുവൻ ഭ്രാന്ത് വിലക്ക് വാങ്ങുകയാണ് യഥാർത്ഥത്തിൽ മദ്യവും അതുപോലെ മയക്കുമരുന്നുമൊക്കെ വാങ്ങുന്ന ആളുകൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കുടിയനെ തിരിച്ചറിയാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, എന്തിനു സുബ്ഹാനല്ലാ, പെൺകുട്ടികൾ പോലും, എത്രയോ പെൺകുട്ടികൾ പോലും ഇതിന് അടിമകളായിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. അയ്യാദു ബില്ലാ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന, കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ ഇതുപയോഗിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സഹോദരങ്ങളുടെ അവസ്ഥ? അവർക്ക് എവിടേക്ക് പിന്നെ എത്തും? പെൺകുട്ടികളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ എവിടെ എത്തും എന്ന് ആലോചിക്കാൻ പോലും പ്രയാസമാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പല കോളേജുകളും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, പെൺകുട്ടികൾ ആൺകുട്ടികളും എല്ലാം വെറും ദുനിയാവ് മാത്രം മതി, അവരെവിടെയാണ് പഠിക്കുന്നത്, ആരുടെയൊക്കെ കൂടെ കൂടിക്കലർന്നാണ് ആണും പെണ്ണും, യാതൊരു അവർക്കിടയിൽ അതിർവരമ്പുകളുമില്ലാതെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കൈപിടിച്ച് നടക്കാനും ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാനും ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും തമാശ പറയാനും ഉല്ലസിക്കാനും ഇതിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളയച്ച് അവരിതുപോലത്തെ കെണിയിൽ പെട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ പിന്നെ തലയിൽ കൈവച്ചിട്ട് കാര്യമില്ല. ആദ്യം തന്നെ സഹോദരങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുട്ടികളെ ദീൻ നശിച്ചിട്ട് പിന്നെ അവരെന്ത് നമുക്ക് കൊണ്ടുവന്നാലും കാര്യമില്ല. ഇതാകട്ടെ എല്ലാം നശിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏറെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളുടെ കാര്യം. അവരെ അയക്കുന്ന സ്ഥാപനങ്ങൾ, അത് അവരുടെ ദീൻ അത് നശിപ്പിക്കപ്പെടാത്തതായിരിക്കണം, അവരുടെ ലജ്ജ നശിപ്പിക്കപ്പെടാത്തതായിരിക്കണം. സ്ത്രീ പുരുഷന്മാർ, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കൂടിക്കലരാത്തതായിരിക്കണം. അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഇതുപോലുള്ള നാശങ്ങൾ ഈ ദുനിയാവിൽ തന്നെ നമുക്ക് വന്നേക്കാം. വലഅയാദു ബില്ലാഹ്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അതിന് മുസ്ലിമീങ്ങളുടെ കൂട്ടായ പരിശ്രമം, എന്ത് ചെയ്യാൻ പറ്റും എന്ന് മുസ്ലിമീങ്ങളിലെ കഴിവുള്ളവർ, പണമുള്ളവർ, സ്വാധീനമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, അവരൊക്കെ പരസ്പരം കൂടിച്ചേർന്ന് ആലോചിക്കുകയും അതിന് പരസ്പരം സഹകരിച്ച് അതിനുവേണ്ടിയുള്ള പടികളെടുക്കുകയും ആണ് ചെയ്യേണ്ടത്. അതല്ലാതെ തർക്കിച്ച് നേരം കളയുകയും നമ്മളെന്താണ്, നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും എല്ലാം വേണ്ട. ഓരോരുത്തരും ശ്രദ്ധിക്കുക, ഓരോരുത്തരും അവർക്കെന്ത് നന്മ ഈ വിഷയങ്ങളിൽ ചെയ്യാൻ സാധിക്കും, ഈ തിന്മകൾ തളയാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. വഫഖനില്ലാഹു വയ്യാക്കും. സഹോദരങ്ങളെ, ദുനിയാവിലെ ഈ നാശത്തിന് പുറമെ പരലോകത്ത് ഏറ്റവും വലിയ നാശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഇതുപോലുള്ള ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ കുറിച്ച്, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംരിൻ, മദ്യപാനി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പഴയ കിതാബുകളിൽ പോലും പറയപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ പഴയ, അവൻ മുമ്പ് തന്നെ നിയമമാക്കിയിട്ടുള്ള, അവരുടെ അവൻ അയച്ച നബിമാരിലൂടെ അറിയപ്പെട്ട കാര്യമാണിത്. ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് തിന്മയാണ്, അത് അതിലേക്ക് കടക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹദൻ, അള്ളാഹു അവൻ കരാറായി ഏറ്റെടുത്തിരിക്കുന്നു. ലിമൻ യശ്റബുൽ മുസ്കിറ, ആരാണോ ലഹരി ഉള്ളത് കഴിച്ചത്, കള്ളെന്ന് പറഞ്ഞില്ല, മുസ്കിർ ലഹരി ഉള്ളത് ആരാണോ കഴിച്ചത്, ഐ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, അവൻ അള്ളാഹു നാളെ പരലോകത്ത് തീനത്തുൽ ഖബാലിൽ എന്ന് കുടിപ്പിക്കും. എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ വിയർപ്പും അവരെ പിഴിഞ്ഞിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട വെള്ളവുമാണ്. അതാണ് ഈ ലഹരി ഉപയോഗിച്ചവരെ നാളെ പരലോകത്ത് കുടിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാനും നിങ്ങളും നമ്മളെ കുറിച്ച് ആലോചിച്ചു നോക്കുക. നമ്മൾ ഇതുപോലത്തെ വിഷയങ്ങളിൽ ആഫിയത്തിലാണെങ്കിൽ, അള്ളാഹു നമ്മെ ഇതുകൊണ്ട് പരീക്ഷിച്ചിട്ടില്ല, ഇതുപോലൊരു ലഹരിയിൽ, മദ്യത്തിലോ അതുപോലുള്ള മയക്കുമരുന്നിലോ ഒന്നും നമ്മൾ പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്ക്. ഈ ഖൈറ് നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുക, സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അതുപോലെ തുടക്കങ്ങൾ സൂക്ഷിക്കുക, എത്രയോ ആളുകൾ ഇതിൽ പെട്ടിട്ടുള്ളത് ആദ്യം തന്നെ പോയി വാരി വലിച്ചിട്ട് മദ്യമോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടല്ല, പലരും പല കെണികളിൽ പെട്ടതാണ്. ചില കൂട്ടുകാർ പറയും, ഇതൊന്ന് കഴിച്ചു നോക്കി നല്ല ധൈര്യം കിട്ടും, ആ ഇത് കഴിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെ സുഖം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചെറിയ അളവിൽ കൊടുക്കും, അങ്ങനെ അതിൽ പെട്ടുപോകും. കുട്ടികൾക്ക് കൊടുക്കാൻ പലവിധ രൂപങ്ങളുണ്ടത്തെ, ബിസ്ക്കറ്റിലും അതുപോലെ അവർ കഴിക്കുന്ന മധുരപദാർത്ഥങ്ങളിലുമൊക്കെ കലർത്തി വെച്ച് കൊടുക്കുകയാണ് അത്ര കുട്ടികൾ. ഇതിന്റെ ഇത് വിൽക്കുന്ന വലിയ മാഫിയ തന്നെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. എത്രത്തോളം ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അവർക്കെതിരെ ഇവിടുത്തെ പോലീസിൽ കേസ് കൊടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ വലിയ പണം ഇറക്കി ഇവരെ പുറത്തിറക്കാൻ ആളുകളുണ്ട് അത്ര. കാരണം അത് കുറച്ച് ചെറിയ കച്ചവടം കൊണ്ട് തന്നെ ഈ നഷ്ടമൊക്കെ അവൻ തിരിച്ചു പിടിക്കുന്ന, ഇത് കച്ചവടം നടത്തി ജാമ്യം കിട്ടാൻ വേണ്ടി കൊടുത്ത പൈസ ഒക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കും എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അതിന്റെ തുടക്കം സൂക്ഷിക്കുക. ഇനി സഹോദരങ്ങളെ, വല്ല ഇതുമായി ബന്ധപ്പെട്ട അംശങ്ങളിൽ നമ്മൾ വീണുപോയിട്ടുണ്ടോ, അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. മാതാപിതാക്കളും രക്ഷിതാക്കളും അവരുടെ മക്കളെ സൂക്ഷിക്കുക. ഇനി സഹോദരങ്ങളെ, വേറെ ചിലരുണ്ട്, അവർ ഇതിന്റെ ആളുകളായിരിക്കും, ഇതുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അവരുടെ ഉദ്ദേശം ഒരു നന്മയും അവരുടെ മനസ്സിലില്ല, മറിച്ച് ഇത് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ സഹോദരങ്ങളെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സമൂഹത്തിൽ കഴിവുള്ള സ്വാധീനമുള്ള ആളുകൾ അവർ കൂടി ഇന്ന് ആലോചിക്കണം, എന്താണ് അവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് ഈ ഉത്തരവാദിത്തമുള്ള ആളുകൾക്കോ മറ്റു മുസ്ലിമീങ്ങൾക്കോ അപകടമില്ലാത്ത രൂപത്തിൽ ഇത്തരം കുറ്റവാളികളെ അവരെ ഇരുത്തേണ്ടടുത്തിരുത്താൻ, അവർക്ക് വേണ്ട ശിക്ഷ അത് വാങ്ങിക്കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കഴിവുള്ള ആളുകൾ തയ്യാറാകണം. അങ്ങനെയാണ് സഹോദരങ്ങളെ, ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ വരാറുണ്ടായിരുന്ന ഒരാളെ പിന്നെ കാണാതായി. അന്വേഷിച്ചപ്പോ പറഞ്ഞു, അദ്ദേഹം ഇപ്പോ മദ്യപാനത്തിൽ പെട്ടിട്ടുണ്ട്. ദൂരെ നാട്ടിലാണ്, ഷാമിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു എഴുത്ത് എഴുതിയെന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ എഴുതുകയുണ്ടായി. ആ എഴുത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഗാഫിറിലെ തുടക്കത്തിലുള്ള ആയത്തുകൾ, ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബി ദിത്തൗ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അദ്ദേഹത്തിന് എഴുതി അറിയിച്ചു എന്നാണ്. എന്നിട്ട് ജനങ്ങളോട് ഉമർ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ ഹൃദയവുമായി ഹൃദയം അള്ളാഹു തിരിച്ചുകൊണ്ടുവരാൻ. അദ്ദേഹം ഈ എഴുത്ത് വായിക്കുകയും എന്നിട്ട് കരയുകയും ചെയ്തു. ഉമർ എന്നെ എനിക്ക് അള്ളാഹുവിന്റെ പാപമോചന വാഗ്ദാനം നൽകുകയും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് എന്നെ ഭയപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം തൗബ ചെയ്യുകയും ആ തിന്മയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു തെറ്റിൽ വീണാൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അയാൾക്കെതിരിൽ പിശാചിന്റെ സഹായികളായി മാറരുത് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു തിന്മയിൽപ്പെട്ടവനെ വീണ്ടും അതിൽ തന്നെ മുക്കിക്കളയുന്ന രൂപത്തിൽ പെരുമാറരുത്. അത് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന്, നമ്മൾ അനാവശ്യമായ കാഠിന്യവും അതുപോലെ പരുഷമായും അവനോട് പെരുമാറിയാൽ ഒരുപക്ഷെ അവൻ തിന്മയിലാണ്ടുപോയേക്കാം. അതല്ലെങ്കിൽ അലംഭാവം കാണിച്ചാലും പോയേക്കാം. ഏതാണോ ഒരുവനെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല ശൈലി എന്നാലോചിച്ച് ആ യുക്തിപൂർണമായ മാർഗം തെരഞ്ഞെടുത്ത് ഉപദേശിക്കുക. ഏറ്റവും എല്ലാത്തിലും ഉപരി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്തരം തിന്മകളിൽ അകപ്പെട്ടുപോയിട്ടുള്ള ഈ ഉമ്മത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു നിർബുദ്ധി നൽകുകയും അവരെ തിരിച്ച് നന്മയുടെ ഹിദായത്തിന്റെ പാതയിൽ അള്ളാഹു തിരിച്ചെത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം അള്ളാഹു ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, ഇതുപോലുള്ള ബുദ്ധി നശിപ്പിക്കുന്ന മോശമായ കാര്യങ്ങളിൽ നിന്നും, എല്ലാ ഹറാമുകളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.